2025 ഒക്ടോബർ 12 ഞായറാഴ്ച കേരള കോമഡി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്ന രാഹുൽ. അന്ന് ഹിറ്റ്ലറുടെ ഇരകൾ, ഇന്നത്തെ വേട്ടക്കാർ. രമേശ് ചെന്നിത്തല എഴുതുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശകത്തുകളിലൊന്നിനാണ് ഗാസയിൽ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിന്റെ മണ്ണിൽ നടത്തിയ ആക്രമണം മുതൽ വെടിനിർത്തലിന്റെ സന്തോഷ വാർത്തകൾ നിറയുന്ന ഇപ്പോഴത്തെ സാഹചര്യം വരെ ഗാസയിൽ ഇസ്രായേലി സൈന്യം കൊന്നൊടുക്കിയ പാലസ്തീൻകാരുടെ എണ്ണം 70,000 കടക്കും. US നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്തിൽ വെച്ച് ഇസ്രായേലുമായും ഹമാസുമായും നടത്തിയ സമാധാന ചർച്ചകളെ തുടർന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ മുൻകാല വെടിനിർത്തൽ കരാറുകൾ ഒരു തമാശ പോലെ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ ബാക്കിയുള്ളത് ശുഭപ്രതീക്ഷകൾ മാത്രമാണ്. ഇരുപുറവുമുള്ള തടവുകാർ വിട്ടയക്കപ്പെടുമെന്നാണ് സൂചനകൾ. സ്ഥിരമായ വെടിനിർത്തലിലേക്ക് ഇരുകൂട്ടരും നീങ്ങട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം. അതേസമയം 2023 ഒക്ടോബറിലല്ല ഇസ്രായേലിന്റെ പാലസ്തീൻ കൂട്ടക്കൊലകളുടെ തുടക്കം. 1948 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പാലസ്തീനെ വെട്ടിമുറിച്ച് ജൂതർക്കായി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചത് മുതൽ തുടങ്ങുന്നു മധ്യപൂർവേഷ്യയുടെ രക്തരൂക്ഷിതമായ ചരിത്രവും കണ്ണീരും. ഒരു ജനതയുടെ സമാധാനമില്ലാത്ത ജീവിതത്തിന് 3/4 നൂറ്റാണ്ടിലധികം കാലത്തെ സങ്കടങ്ങളുടെ കഥ പറയാനുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഒഴികെ ലോകം മുഴുവൻ പാലസ്തീനൊപ്പമാണ്. എന്നിട്ട് സമാധാനത്തെക്കുറിച്ചല്ല ഇസ്രായേൽ സംസാരിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഒരു വംശത്തെയും രാഷ്ട്രത്തെയും ചോരയിൽ മുക്കി നിതാന്ത വിസ്മൃതിയിലാക്കുന്നതിനെക്കുറിച്ചാണ്. ഒരിക്കൽ ജൂതർ മാനവികതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യവേട്ടയുടെ ഇരകളായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും രക്തദാഹികളായ വേട്ടക്കാരായി മാറുകയാണ്. ഹിറ്റ്ലർ നയിച്ച ഹോളോകോസ്റ്റിൽ പിടഞ്ഞു മരിച്ചവരുടെ പിന്മുറക്കാരാണ് ഇസ്രായേലികൾ. അവരാണ് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതികൾക്ക് നേതൃത്വം നൽകിയത്. ജർമ്മനിയിൽ ഓസ്വിച്ചിൽ അടക്കമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പിടഞ്ഞു മരിച്ച ജൂതന്മാരുടെ ആത്മാക്കൾ തങ്ങളുടെ പിൻഗാമികൾ നടത്തുന്ന ഈ കൊന്നൊടുക്കൽ കണ്ട് കണ്ണീർ പൊഴിക്കുന്നുണ്ടാകും. അങ്ങേയറ്റം വലതുപക്ഷക്കാരനും കണ്ണിൽ ചോരയില്ലാത്തവനുമായ ഡൊണാൾഡ് ട്രംപ് എന്ന നെറുകെട്ട ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അമേരിക്ക ഈ മനുഷ്യക്കുരുതിക്ക് സമ്പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. ഇപ്പോൾ അവർ സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുത്തത് സന്തോഷകരമായ കാര്യം. അമേരിക്കൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയും കാനഡയും ബ്രിട്ടനും ഫ്രാൻസും പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു. രക്തദാഹം തലയ്ക്ക് പിടിച്ച ഇസ്രായേലും അവരെ അന്ധമായി പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും ലോകം കൊടുക്കുന്ന താക്കീതാണത്. ഗാസയിലേക്ക് മരുന്നും അവശ്യ സാധനങ്ങളും എത്തുന്നത് തടയുന്ന ഇസ്രായേലിന്റെ ഉപരോധത്തിനെതിരെയുള്ള ഗ്ലോബൽ സമുദ് ഫ്ലോട്ടില്ല എന്ന പേരിൽ ഗാന്ധി മാർഗത്തിൽ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ മൂവ്മെന്റ് നടന്നിട്ട് ദിവസങ്ങളെയായുള്ളൂ. ലോകമെങ്ങുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുമായി 50 ചെറുകപ്പലിൽ ബോട്ടുകളും ഇസ്രായേലിന്റെ ഉപരോധം നേടാനൊരുങ്ങിയെങ്കിലും ഇസ്രായേൽ നാവികസേന ആശ്രമം തകർത്തു. ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശബ്ദമുയർത്തിയ സ്വീഡനിലെ ആ 16-കാരി ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ളവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്തു. ഇറ്റലിയിൽ ട്രേഡ് യൂണിയനുകൾ ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിക്കെതിരെ പണിമുടക്കി. കാരണം അവരുടെ രാജ്യം ഭരിക്കുന്ന വലതുപക്ഷം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. ആ സർക്കാരിനും അതിന്റെ നയങ്ങൾക്കുമെതിരെയാണ് ജനം ഉണർന്നത്. പക്ഷേ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അത്ഭുതം തോന്നുന്നു. താരിഫ് കൊണ്ടും ഉപരോധങ്ങൾ കൊണ്ടും ദ്രോഹിക്കുന്ന അമേരിക്കയുടെ ക്രൂരമായ ഇസ്രായേൽ പിന്തുണയ്ക്ക് മുന്നിൽ ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രിയും പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. കോൺഗ്രസ് കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങളെ തുടർന്ന് ലോകത്തെ വൻശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾക്കാണ് ഈ ഭയം. 2nd ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ശീതയുദ്ധകാലത്ത് ഇരുചേരികളായി പിരിഞ്ഞു നിൽക്കവേ പിറന്നുവീണ രാജ്യമാണ് ഇന്ത്യ. അന്ന് ഇരുപക്ഷത്തും ചേരാതെ ലോകരാജ്യങ്ങളെ സംഘടിപ്പിച്ച റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പം നിൽക്കാതെ 3rd ചേരിയുണ്ടാക്കാൻ ധൈര്യം കാട്ടിയ പ്രധാനമന്ത്രി ജവഹർ നെഹ്റുവിൻ്റെ ധൈര്യത്തിന് മുന്നിൽ സ്മരിക്കാതിരിക്കുന്നത് എങ്ങനെ? 1988 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യയാണ് ആദ്യമായി പാലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന്. അക്കാലത്ത് ഇന്ത്യയിലെത്തിയ പാലസ്തീൻ നേതാവ് യാസർ അറാഫത്തുമായി വ്യക്തിപരമായി ഇടപഴകാൻ അവസരം ലഭിച്ചത് ഇപ്പോഴും ഓർമ്മയിൽ ജ്വലിച്ചു നിൽക്കുന്നു. ലോകം പാലസ്തീനോടൊപ്പം നിൽക്കേണ്ട സമയമാണിത്. പാലസ്തീനിലെ കൂട്ടക്കൊല എന്നേക്കുമായി അവസാനിച്ചു പറ്റൂ. ഇപ്പോൾ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്കുള്ള വാതിലാകട്ടെ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ലേഖകൻ.